بسم الله الرحمن الرحيم. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا له.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهودر ماري الله سبحانه وتعالى يدعي آتنا نردشن على جيبة تلباليك متقين على جيبة كوان النورة نبولة الله ورودم ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇനിയും നമ്മൾ ഈ മിമ്പറിൽ കേട്ട ശബ്ദം ഈ ഭൗതിക ലോകത്തെ ഏറെ പരീക്ഷിക്കുന്ന ഒരു മഹാ ദുരന്തത്തെക്കുറിച്ചാണ്. വ്യഭിചാരം എന്ന മഹാപാതകത്തെക്കുറിച്ച്, സാംസ്കാരികമായി ഉയരുകയും നാഗരികമായി പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ നാടുകളെയും നാട്ടുകാരെയും തകിടം മറിക്കുകയും ശിഥിലമാക്കുകയും ചെയ്യുന്നത് ദേഹേച്ഛകളും തന്നിഷ്ടങ്ങളുമാണ്. ദേഹേച്ഛകളിൽ തന്നിഷ്ടങ്ങളിൽ അഥവാ ഷഹവാത്തിൽ ആളുകൾ മുങ്ങിക്കുളിക്കുകയും ലോകർ സുഖിച്ചാടുകയും ചെയ്യുമ്പോൾ ഉന്നതമായിരുന്ന അവരുടെ നിലപാടുകളും തീരുമാനങ്ങളും തകരുകയും ഉയർത്തിക്കെട്ടിയ അവരുടെ നാഗരികതയും സംസ്കാരങ്ങളും തകർന്നടിയുകയും ചെയ്യും എന്നുള്ളതാണ്. ലോകത്ത് പല സംസ്കാരങ്ങളും നാഗരികതകളും ഈ ഒരു തത്വത്തിന്റെ സാക്ഷിയാണ്. എന്നാണോ തന്നിഷ്ടങ്ങളിൽ, ദേഹേച്ഛകളിൽ, ഷഹവാത്തിൽ ആളുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, അന്ന് അവരുടെ മാനം കെടുകയും അവർക്കുണ്ടായിരുന്ന ഔന്നത്യവും അന്തസ്സും ആഭിജാത്യവും അവരോട് പടിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത് കൂടിയാണ്. ധർമ്മനിഷ്ഠയിൽ ജീവിതം കഴിച്ചു കൂട്ടുമ്പോഴാണ് പുരോഗതിയും വളർച്ചയും ഉയർച്ചയും. ധർമ്മനിഷ്ഠ തെറ്റി ആളുകൾ തന്നിഷ്ടങ്ങളിൽ യഥേഷ്ടം വിരാജിക്കുന്ന ദുസ്ഥിതിയുണ്ടായാൽ പിന്നീട് പരീക്ഷണങ്ങളാണ്, കഷ്ടനഷ്ടങ്ങളാണ്, ഉയർച്ചക്കപ്പുറം തകർച്ചയും നാശനഷ്ടങ്ങളുമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വഈദ അറദിന അൻ നുഹ്ലിക ഖറിയതൻ അമർന മുത്രഫീഹ ഫഫസഖൂ ഫീഹ ഫഹഖ അലൈഹൽ ഖൗൽ ഫദമ്മർനാഹ തദ്മീറ. വഈദ അറദിന അൻ നുഹ്ലിക ഖറിയതൻ, ഒരു രാജ്യത്തെ നാം നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചാൽ, അമർന മുത്രഫീഹ, അവിടെയുള്ള ധാരാളികൾ എന്ന് പറഞ്ഞാൽ അധർമ്മകാരികൾ, തെറ്റുകളിൽ കുറ്റങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നവർ, അവരോട് നാം അനുശാസിക്കും. എന്തിന്? ധർമ്മനിഷ്ഠയിൽ ജീവിക്കുവാൻ, തെറ്റുകൾ മതിയാക്കുവാൻ, കുറ്റങ്ങൾക്ക് അറുതി വരുത്തുവാൻ, തിന്മകൾ കൈയൊഴിക്കാൻ അവരോട് കൽപ്പിക്കും. പക്ഷേ ഫഫസഖൂ ഫീഹ, തെറ്റുകുറ്റങ്ങൾ മതിയാക്കുന്നതിന് പകരം അവിടെയുള്ള സുഖലോലുപർ എന്താ ചെയ്യുക? അവർ അധാർമികതയിൽ ആറാടി തെറ്റുകുറ്റങ്ങളിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കും. ഫഹഖ അലൈഹൽ ഖൗൽ, അള്ളാഹു പറയാണ്, അങ്ങനെയാകുമ്പോൾ ആ രാജ്യത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭവനങ്ങൾ പുലരുകയായി. ഫദമ്മർനാഹ തദ്മീറ, ആ രാജ്യത്തെ, ആ നാടിനെ നാം നിലം പരിശാക്കുകയും നാമാവശേഷമാക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഒരു നാട്ടിൽ അതിലെ സുഖലോലുപർ അധാർമികതയിൽ, അനിഷ്ടങ്ങളിൽ ആറാടി ജീവിക്കുമ്പോൾ ധർമ്മനിഷ്ഠ പാലിക്കുവാനുള്ള അള്ളാഹുവിന്റെ അനുശാസനങ്ങൾ, കൽപ്പനകൾ വരികയാണ്. പക്ഷേ ധർമ്മനിഷ്ഠ പാലിക്കാതെ, കൽപ്പനകൾ മാനിക്കാതെ അധാർമികതയിൽ തുടരുന്ന അവസ്ഥ വരുമ്പോൾ ശിക്ഷയുടെ വചനങ്ങൾ അവരിൽ പുലരുകയായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അദാബ് ആ നാട്ടിൽ വന്നിറങ്ങുകയായി. അതിന്റെ ഭാഗമായി ആ നാട്ടുകാർ, ആ രാജ്യം തകർക്കപ്പെടുകയായി, തകർത്ത് തരിപ്പണമാകുന്നതാണ്. ഫദമ്മർനാഹാ തദ്മീറ, അതിനെ നാമാവശേഷമാക്കും വിധം അതിനെ തകർത്ത് കളയും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ലോകത്തെ പരാജയത്തിലേക്ക്, തകർച്ചയിലേക്ക്, അധോഗതിയിലേക്ക്, അവരുടെ ഔന്നത്യത്തിന് അപ്പുറം വലിച്ചിറക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ഷഹവാത്തുകളാണ്, തന്നിഷ്ടങ്ങളാണ്, ദേഹേച്ഛകളാണ്. തന്നിഷ്ടങ്ങളാൽ, ദേഹേച്ഛകളാൽ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളും നീചവൃത്തികളുമാണ്. നീചവൃത്തികളിൽ അതിനീചമായ ഒരു വൃത്തിയാണ് വ്യഭിചാരം. വ്യഭിചാരം ഇസ്ലാമിൽ മഹാപാതകമാണ്. വ്യഭിചാരം അനുവദനീയമെന്ന് പറയുന്നവൻ ഇസ്ലാമിക നിയമപ്രകാരം കാഫിറും മുർത്തദ്ദുമാണ്. അവൻ മതപരിത്യാഗിയാണ്, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. വ്യഭിചരിക്കുന്നവൻ ഇസ്ലാമിൽ മഹാപാപിയും പാതകിയുമാണ്. വ്യഭിചാരം, അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് നീചവൃത്തിയാണ്, മോശമായ മാർഗവുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ആജ്ഞ, വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്ന. ഹീനമാണ്, നിന്ദ്യമാണ്, നികൃഷ്ടമാണ്. ഇസ്ലാമിൽ വ്യഭിചാരം ഷിർക്കിന്റെ കരീനത്താണ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ വചനങ്ങളിൽ ഷിർക്കിനോട് ചേർത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യഭിചാരത്തെ എണ്ണുകയും പറയുകയും ചെയ്തിട്ടുള്ളത്. ഷിർക്ക് വൻപാപങ്ങളിൽ വൻപാപമാണ്, മഹാപാതകമായ ഏറ്റവും വലിയ കുറ്റമായ ഷിർക്കിനോട് ചേർത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വ്യഭിചാരത്തെ പറഞ്ഞത് കാണുവാൻ സാധിക്കും. എന്താ അള്ളാഹു പറയുന്നത്? അസ്സാനി വ്യഭിചാരി ലാ യൻകിഹു ഇല്ലാ സാനിയത അവ മുശ്രിക, അവൻ ഒരു വ്യഭിചാരിണിയെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കൂല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ധർമ്മനിഷ്ഠയുള്ള ഒരു പുരുഷൻ ഒരിക്കലും ഒരു ബഹുദൈവ വിശ്വാസിനിയായ പെണ്ണിനെയോ ഒരു അഭിസാരികയെയോ വ്യഭിചാരിണിയെയോ കല്യാണം കഴിക്കൂല, അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കും. അതേപോലെ ഒരു അഭിസാരികയെ ഒരിക്കലും ഒരു ധർമ്മനിഷ്ഠയുള്ള ഈമാനുള്ളവൻ കല്യാണം കഴിക്കൂല. പിന്നെയോ, അവളെ കല്യാണം കഴിക്കൽ ഒരു വ്യഭിചാരിണി അല്ലെങ്കിൽ ഒരു മുശ്രിക്കായിരിക്കും, ബഹുദൈവ വിശ്വാസിയായിരിക്കും. വഹുര്രിമ ദാലിക അലൽ മുഅ്മിനീൻ, ഒരു മുശ്രിക്കിനെ അല്ലെങ്കിൽ മുശ്രിക്കത്തിനെ വ്യഭിചാരിയെ വ്യഭിചാരിണിയെ ജീവിത സഖിയാക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യഭിചാരിണി ബഹുദൈവ വിശ്വാസിനി, വ്യഭിചാരി ബഹുദൈവ വിശ്വാസി രണ്ടുപേരെയും ചേർത്താണ് പറഞ്ഞത്. അപ്പൊ ഷിർക്കിനോട് സിനയെ അള്ളാഹു സുബ്ഹാനഹു വതആല ചേർക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ്, ഷിർക്കിന്റെ കരീനത്താണ് സിന, വ്യഭിചാരം. അത് എന്താണ് അറിയിക്കുന്നത്? വ്യഭിചാരത്തിന്റെ അപകടവും വ്യഭിചാരമെന്ന പാപത്തിന്റെ ഹീനതയുമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ഇപ്രകാരം ഷിർക്കിനോട് ചേർത്ത് വ്യഭിചാരത്തെ എണ്ണിയത് മറ്റൊരു വചനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. സൂറത്തുൽ ഫുർഖാന്റെ ഒടുവിൽ ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാരെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ അവരുടെ സവിശേഷതകൾ, വിശേഷണങ്ങൾ എണ്ണുകയാണ്. എന്താ അവരുടെ പ്രത്യേകത? പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത, വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അന്നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ يضاعف له العذاب يوم القيامه ويخلد فيه مهانا. എന്താ ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹുവിന്റെ ദാസന്മാരുടെ പ്രത്യേകതകൾ? അതിലൊന്ന്, വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അവർ അല്ലാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരല്ല. വലാ യഖ്തുലൂന അന്നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രത കൽപ്പിച്ച മനുഷ്യനെ അന്യായമായ നിലക്ക് അവർ വധിക്കുകയില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, വല്ലവരും ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പാപഫലം അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പറയണം. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഇത്തരം പാപകൃത്യങ്ങൾ പ്രവർത്തിക്കുന്നവർ അവർക്ക് അന്ത്യനാളിൽ ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. വയഖ്ലുദു ഫീഹി മുഹാന, അധിക്ഷിപ്തനായി നിന്ദ്യനായി അവൻ ആ ശിക്ഷയിൽ നിത്യവാസത്തിലായിരിക്കും എന്നാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ മൂന്ന് കുറ്റങ്ങളെ അല്ലാഹു എണ്ണി. ഒന്ന് ഷിർക്ക്, മറ്റൊന്ന് അന്യായമായ മനുഷ്യവധം, മൂന്ന് വ്യഭിചാരം. അപ്പോൾ ഷിർക്കിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല എണ്ണിയ പാപമാകുന്നു വിശുദ്ധ ഖുർആനിൽ വ്യഭിചാരം എന്നുള്ള പാപം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചേർത്ത് പറച്ചിൽ അറിയിക്കുന്നത് വ്യഭിചാരത്തിൻ്റെ ഹീനതയാണ്, വ്യഭിചാരം എന്ന കുറ്റത്തിൻ്റെ ഗൗരവമാണ്. വ്യഭിചാരം വിശുദ്ധ ദീനിൽ വളരെ പാപകരമായ, പാപപങ്കിലമായ ഹീന കൃത്യമാണ് എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നത്. വ്യഭിചാരം സിഫാഹ്, വിവാഹം നിക്കാഹ്, ഇസ്ലാമിൻ്റെ വീക്ഷണകോണുകളിലൂടെ നിക്കാഹിലേക്കും സിഫാഹിലേക്കും നോക്കുന്ന ഒരു വ്യക്തിക്ക് പല അടിസ്ഥാനങ്ങളും പല പ്രത്യേകതകളും താരതമ്യത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. വ്യഭിചാരം സിഫാഹ് ആക്ഷേപമാണ്, നിന്ദയാണ്, അവഹേളനമാണ്, മനുഷ്യരുടെ മുഖഭ്രാന്തി കെടുത്തുന്ന തലമുറകളിൽ ആക്ഷേപങ്ങളും കുറ്റാരോപണവും നിലനിർത്തുന്ന പാപമാണ് വ്യഭിചാരം. വ്യഭിചരിച്ചവൻ ആണായാലും പെണ്ണായാലും അവൻ്റെ അന്തസ്സും ആഭിജാത്യവും അതോടുകൂടി നശിക്കുകയാണ്, അവൻ്റെ മുഖകാന്തി ലോകരിൽ കെട്ടുപോവുകയാണ്. അവന് തകർച്ചയാണ്, അവൻ ഏതൊരു കുടുംബത്തിൽ മെമ്പറാണോ ആ കുടുംബത്തിന് തകർച്ചയാണ്, അവൻ്റെ പെണ്ണും പെൺമക്കളും. അവൻ്റെ കുറ്റകൃത്യത്തിലൂടെ അല്ലെങ്കിൽ അവളുടെ കുറ്റകൃത്യത്തിലൂടെ ആക്ഷേപാർഹരാണ്, അവരുടെ മാനം കെടുകയും അഭിമാനം പോയിപ്പോവുകയുമാണ്. ഒരു തലമുറ കപ്പുറം മറ്റൊരു തലമുറയിലേക്ക് എന്ന പോലെ അവഹേളനവും അപമാനവും നിലനിൽക്കുന്ന കുറ്റകൃത്യമാകുന്നു വ്യഭിചാരം. അന്തസ്സുള്ള കുടുംബങ്ങളിൽ കരിഞ്ചന്തകൾ കടത്തിക്കൂട്ടുന്ന മഹാപാപിയാകുന്നു വ്യഭിചാരി. വ്യഭിചാരിക്ക് തൻ്റെ കൃത്യത്തിലൂടെ അവൻ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഇസ്ലാം ലൈംഗികമായ ബന്ധത്തിൽ പല ഉത്തരവാദിത്തങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഇസ്ലാം നിശ്ചയിച്ചതായി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യഭിചരിക്കുന്നവൻ ഒളിച്ചോടുകയും താൽക്കാലികമായ അവൻ്റെ സുഖം അത് എടുക്കുന്നതിന് വേണ്ടി മൃഗീയമായ രീതിയെ അവൻ അവലംബിക്കുകയുമാണ് ചെയ്യുന്നത്. വ്യഭിചാരി അവൻ അനുഭവിക്കുന്നത് താൽക്കാലിക സുഖമാണ്, മൃഗീയവുമാണ് അവൻ്റെ ആസ്വാദനം എന്നുള്ളതാണ്. എന്നാൽ വിവാഹം, വിവാഹത്തിൽ ബന്ധങ്ങൾ വിളക്കപ്പെടുന്നു, അന്തസ്സും അഭിമാനവും ആഭിജാത്യവും മികച്ചു വരുന്നു. വിവാഹത്തിൽ മുഖകാന്തിയാണ്, സമാധാനമാണ്. ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും വഹിക്കുകയും ഉത്തരവാദിത്തങ്ങൾ വഹിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹബന്ധത്തിൽ ഏൽപ്പിക്കപ്പെട്ടതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് ഏൽക്കുവാൻ ഏറ്റെടുക്കുവാൻ വിവാഹം നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹിതൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മഹാപുരുഷനാണ് സാമൂഹിക ശ്രേണിയിൽ. പടച്ചതമ്പുരാൻ ഈ ദുനിയാവിൽ സംരക്ഷിച്ച് നിർത്തേണ്ടതായ ചില ഉദ്ദിഷ്ട ലക്ഷ്യങ്ങൾ ദീനിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ അഭിമാനങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം, കുടുംബം സംരക്ഷിക്കപ്പെടണം, സമ്പത്ത് സംരക്ഷിക്കപ്പെടണം, മനുഷ്യരുടെ ആദർശം സംരക്ഷിക്കപ്പെടണം, മനുഷ്യരുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണം, ബുദ്ധി സംരക്ഷിക്കപ്പെടണം. എന്തിനാണ് ഇസ്ലാമിൽ ശിക്ഷാവിധികളെ നിയമമാക്കിയത്? മനുഷ്യരുടെ ദീൻ സംരക്ഷിക്കപ്പെടാനാണ്, മനുഷ്യന്മാരുടെ അഭിമാനം സംരക്ഷിക്കപ്പെടാനാണ്, മനുഷ്യരുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടാനാണ്, മനുഷ്യരുടെ ബുദ്ധിയും അതേപോലെ കുടുംബവും ഒക്കെ സംരക്ഷിക്കപ്പെടാനാണ്. വിവാഹത്തിലൂടെ കുടുംബം സംരക്ഷിക്കപ്പെടുന്നു, വ്യഭിചാരത്തിൽ കുടുംബബന്ധം ശിഥിലമാകുന്നു, അതിൽ മായം കലരുന്നു. പിന്നീട് അഭിസാരിക അറിയപ്പെട്ട ഒരു കുടുംബത്തിൽ, വ്യഭിചാരി അറിയപ്പെട്ട ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ മെമ്പർമാരെ സംശയ ദൃഷ്ടിയിൽ വീക്ഷിക്കുന്ന ഒരു ദുസ്ഥിതിയാണ് ഉണ്ടാവുക. അതോടുകൂടി കുടുംബം തകരുകയായി, സമൂഹത്തിലൊരു കുടുംബം മോശമായി ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയായി. നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമ തങ്ങൾ വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യനിൽ അയാളിൽ നിന്ന് ഈമാൻ അന്യം നിൽക്കുന്നു എന്നാണ് ഉണർത്തിയിട്ടുള്ളത്. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? അനസിൽ നിന്നുള്ള ഹദീസിൽ, ലാ യസ്നി സാനി വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ടൊരു വ്യഭിചാരി അവന് വ്യഭിചരിക്കാനാവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ദുഷ്ടകൃത്യം അവൻ നിർവഹിക്കുമ്പോൾ അവനിൽ നിന്ന് ഈമാൻ അന്യം നിൽക്കും, അകന്നു നിൽക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ വ്യഭിചാരിക്ക് ശിക്ഷ കഠിനമാണ്. അത് ഈ ദുനിയാവിലുണ്ട്, ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ടെങ്കിൽ. വ്യഭിചാരിക്ക് അവൻ മരിച്ച് മണ്ണിനടിയിലായാൽ ശിക്ഷ പറയപ്പെട്ടിട്ടുണ്ട്. ആ ശിക്ഷയും ഹീനമാണ്, നിന്ദ്യമാണ്. പരലോക കോടതിയിലേക്ക് വ്യഭിചാരി ഉയർത്തെഴുന്നേറ്റാൽ അതിനുള്ള ശിക്ഷയും കഠിനമാണ്, ഹീനമാണ്. എന്താ ദുനിയാവിൽ? ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യഭിചാരിക്കുള്ള ശിക്ഷ പറഞ്ഞത്, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത ജൽദ ഫലാ തഖുദുകും ബിഹിമാ റഊഫതു ഫീ ദീനില്ലാഹ് ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വലിയശ്ഹദ് അദാബഹുമാ ത്വാഇഫതു മിനൽ മുഅ്മിനീൻ. അള്ളാഹു പറയാണ്, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത ജൽദ. വ്യഭിചരിച്ച പെണ്ണ് അതേപോലെ വ്യഭിചരിച്ച ആണ്, അവരിൽ ഓരോരുത്തരെയും നിങ്ങൾ 100 അടി വീതം അടിക്കുക. സ്വാഭാവികമായിട്ടും ഹദീസിൽ ഇതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. അവിവാഹിതരായ ആണും പെണ്ണുമാണ് വ്യഭിചരിക്കുന്നത് എങ്കിലാണ് അവർക്കാണ് 100 അടി. വിവാഹിതരാണ് എങ്കിൽ വ്യഭിചരിച്ചത്, വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലാനാണ് ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ വിധി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിവാഹിതരായ ആണും പെണ്ണും വ്യഭിചരിച്ചാൽ അവരെ 100 അടി അടിക്കുവാനാണ് ഹദീസിൽ. 100 അടിയും 1 വർഷം നാടുകടത്തലുമാണ് അവർക്കുള്ള ശിക്ഷ പറയപ്പെട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത ജൽദ, ഓരോരുത്തരെയും 100 അടി അടിക്കണം. فلا تاخذكم بهما رافه في دين الله ان كنتم تؤمنون بالله واليوم الاخر. നിങ്ങൾ അന്ത്യനാളിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഈ മതനിയമം അവരിൽ നടപ്പിലാക്കുന്നതിൽ ഒരിക്കലും നിങ്ങൾക്കൊരു ആർദ്രത നിങ്ങളുടെ ഹൃദയത്തെ പിടികൂടരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ച ആണിനോടും പെണ്ണിനോടും ഒരു കനിവുമില്ലാതെയാണ് അവർ വ്യഭിചരിച്ചത്. സ്ഥിരപ്പെട്ടാൽ അവരിൽ ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ ഒരാർദ്രതയും അവരെ പിടികൂടാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലിയശ്ഹദ് അദാബഹുമാ ത്വാഇഫതു മിനൽ മുഅ്മിനീൻ, വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും അടിക്കുമ്പോൾ ആ അടിക്ക് ശിക്ഷക്ക് മുഅ്മിനീങ്ങളിൽ നിന്ന് വിശ്വാസികളിൽ നിന്നൊരു സംഘം സാക്ഷികളാകണം എന്ന് കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവതരമാണ് വ്യഭിചാരമാകുന്നതായ പാപം. നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത വേദികളെ ചികഞ്ഞു ചിക്കി അന്വേഷിച്ച് നിഷിദ്ധത്തിൽ തന്റെ മുഖമർത്തി സുഖം പങ്കിടുന്ന വ്യഭിചാരമാകുന്ന കുറ്റകൃത്യം, അത് മഹാഹീനമാണ് എന്നുള്ളത് ഈ ഒരു വചനം അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഭൗതികതയിൽ ദുനിയാവിൽ വ്യഭിചാരമാകുന്നതായ പാതകവും അതിന് പറയപ്പെട്ടതായ മറ്റ് ചില ഭവിഷ്യത്തുകളും അപകടങ്ങളും പ്രയാസങ്ങളും വേറെയുമുണ്ട്. അത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഗൗരവം ഉമ്മത്തികളെ ഉണർത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് ഇമാം ഇബ്നു മാജ നിവേദനം ചെയ്യുന്ന സഹീഹായ ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖ്ബല അലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് മുന്നിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഫഖാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മാഷറൽ മുഹാജിരീൻ ഖംസുൻ ഇദബ്തുലീതും ബിഹിൻ അഊദു ബില്ലാഹി മിൻ അൻ തുദ്രികൂഹുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിറുകളെ വിളിച്ച് പറയുകയാണ്, മുഹാജിർ സമൂഹമേ, യാ മാഷറൽ മുഹാജിരീൻ ഖംസുൻ, അഞ്ച് കാര്യങ്ങൾ, ഇദബ്തുലീതും ബിഹിൻ, അവ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅഊദു ബില്ലാഹി മിൻ അൻ തുദ്രികൂഹുൻ, ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതിനെ അല്ലെങ്കിൽ നിങ്ങൾക്കത് എത്തിപ്പെടുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു, രക്ഷ തേടുന്നു എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചത്. അഞ്ച് കാര്യങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയപ്പോൾ അതിലൊരു കാര്യം, അതാണ് നമ്മുടെ വിഷയം, വലം തദ്ഹരിൽ ഫാഹിഷത്തു ഫി ഖൗമിൻ ഖത് വലം യുഅലിനു ബിഹാ ഇല്ല ഫശ ഫീഹിമുൽ അംറാദു ഇല്ല ഫശ ഫീഹിമുത്താഊൻ വൽ ഔജാഉ ലം തകൻ ഫി അസ്ലാഫിഹിം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? വലം തദ്ഹരിൽ ഫാഹിഷത്തു ഫി ഖൗമിൻ ഖത് വല യുഅലിനു ബിഹാ, നീചവൃത്തികൾ ഒരു സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് ആ നീചവൃത്തിയെ ആളുകൾ പരസ്യമായി ചെയ്യുക. നീചവൃത്തി പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ആ ആളുകൾക്ക് നീചവൃത്തി അത് ദൃശ്യമായി ശ്രവ്യമായി പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ്. കാണുന്നത് നീചവൃത്തി, കേൾക്കുന്നത് നീചവൃത്തി, തൊട്ടു തുറക്കുന്നത് നീചവൃത്തി, അങ്ങനെ നീചവൃത്തി പ്രകടാകുക. എന്നിട്ട് വലയു അളിനു ബിഹ, അത് നീചവൃത്തി അത് കണ്ട് കേട്ട് അത് പ്രാവർത്തികമാക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെയായാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇല്ല ഫഷാഫിഹിമുൽ താഊൻ വൽ ഔജാ, പകർച്ചവ്യാധികളും വേദനകളും അത് സാർവത്രികമാകും. പകർച്ചവ്യാധികൾ, മാറാരോഗങ്ങൾ, അതേപോലെ തന്നെ വേദനകൾ, നോവുകൾ, അത് സർവവ്യാപകമാകുന്നതാണ്. ഇന്ന് ലോകം ഭീതിയിലാണ്ട് ലോകത്തെ പേടിയുടെ മുൾമുനയിൽ നിർത്തുന്ന മാരകമായ രോഗങ്ങൾ, എയ്ഡ്സ് പോലുള്ളതായ രോഗങ്ങൾ, അത് എന്തിൻ്റെ സമ്മാനമാണ്? ഏത് സംസ്കൃതിയുടെ സംഭാവനയാണ്? നെറികേടുകളുടെയും നീചവൃത്തികളുടെയും വ്യഭിചാരത്തിൻ്റെയും കുത്തഴിഞ്ഞ ലൈംഗികതയുടെയും സമ്മാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സഹാബത്തിന് നൽകിയതായ മുന്നറിയിപ്പിന്റെ പുലർച്ച അത് ലോകത്തുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു താക്കീതാണോ നൽകിയത്, ആ താക്കീത് ലോകം അനുഭവിക്കുന്ന ഒരു യുഗത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അള്ളാഹു ഹറാമാക്കിയതായ ഈ മഹാപാതകം, അതിൻ്റെ കൈപ്പുറ്റ പാപഫലം പലരും ലോകത്ത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അത് പകർച്ചവ്യാധിയായി ലോകരെ ഭീതിയിലായെത്തി പരന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ദുനിയാവിൽ വ്യഭിചാരത്തിന് പറയപ്പെട്ട ശിക്ഷയാണ്. ബർസഖിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മരണം വരിച്ച് അവരുടെ ഖബറിലെത്തിയാൽ, മരണാനന്തര ജീവിതത്തിലേക്ക് മനുഷ്യർ പ്രവേശിച്ചാൽ എന്താ വ്യഭിചാരികൾക്ക്? സമുറത്ത് ബിനു ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്ന ഒരു വിശാലമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്ന ചില പാപികളെ ദർശിക്കപ്പെടുകയാണ്. തിരുനബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം രണ്ട് മലക്കുകൾ, ജിബ്രീൽ മീകായിൽ എന്നിവരുണ്ട്. അവർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ആത്മീയ ലോകത്തുള്ള ആ പ്രയാണത്തിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ ശിക്ഷകളെ കാണിക്കും. അതിൽ ഒരു ശിക്ഷ ഒരു തെന്നൂറയിലാണ്. തെന്നൂറ എന്ന് പറഞ്ഞാൽ അഅലാഹു ദയ്യിഖുൻ വഅസ്ഫലുഹു വാസിഅ്, അടിഭാഗം വിശാലമായി മുകൾ ഭാഗം ഇടുങ്ങിയ ഒരു തെന്നൂറയാണ് അടുപ്പ്. അതിൽ നഗ്നരായ സ്ത്രീ പുരുഷന്മാരാണ് ശിക്ഷിക്കപ്പെടുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തീ നാളങ്ങൾ ആ അടുപ്പിന് താഴെ നിന്ന് ഈ നഗ്നരായ സ്ത്രീ പുരുഷന്മാരെ മുകളിലേക്ക് ഉയർത്തും. അവർ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നൊരവസ്ഥയായാൽ ആ തീ നാളങ്ങൾ അണയുകയും അവർ ആ തെന്നൂറയിൽ തന്നെ മടക്കപ്പെടുകയും ചെയ്യും. അവർക്കതിൽ ആർത്തനാദങ്ങളും വേദനയുടെ വിളിയാളങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ മീകായിൽ എന്നിവരോട് ആരാണിവർ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ട മറുപടി, ഹുമുസ്സുനാതു വസവാനി, വ്യഭിചരിച്ചിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് അവർ എന്നാണ്. ഇത് പരലോക കോടതിക്കപ്പുറമല്ല പ്രത്യുത, ഇത് അന്ത്യനാളിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് മരണം വരിച്ച് ബർസഖിലേക്ക് യാത്രയായ വ്യഭിചാരികൾക്കുള്ള ശിക്ഷയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത് ഇമാം ബുഖാരി സഹീഹിൽ റിവായത്ത് ചെയ്ത റിവായത്തിലുള്ളതാണ്. പരലോകത്തെത്തിയാൽ അള്ളാഹുവിൻ്റെ വിചാരണക്കപ്പുറം വ്യഭിചാരികൾക്ക് ശിക്ഷ ഹീനമാണ്. അതെന്തി എന്നുള്ളത് നമ്മൾ കേൾക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ യുദാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന എന്നാണ്. വ്യഭിചരിക്കുന്നവൻ അവന്റെ പാപഫലം കണ്ടെത്തുക തന്നെ ചെയ്യും. യുദാഅഫു ലഹുൽ അദാബ്, ശിക്ഷ അവന് ഇരട്ടിപ്പിക്കും എന്നാണ്, ഇരട്ടിപ്പിക്കപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന, ശിക്ഷയിൽ നിന്ദ്യനായി മാനം കെട്ടവനായി നിത്യമായി അവൻ പ്രവേശിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ചില അസറുകളിൽ ഈ മൂമിസാത്ത് എന്ന അഭിസാരികകൾ അവരുടെ ലൈംഗിക അവയവത്തിൻ്റെ ദുർഗന്ധം തന്നെ ശിക്ഷയാണ് എന്നുള്ളതാണ്. മദ്യപാനികളെ ശിക്ഷിക്കുന്നത് അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്, അഭിസാരികകളുടെ ശരീരാവയവങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന വമിക്കുന്ന ദുർഗന്ധം കൊണ്ടായിരിക്കും എന്നൊക്കെ അർത്ഥം വരുന്നതായ ചില അസറുകൾ ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ എത്രമാത്രം ഹീനവും നിന്ദ്യവുമായിരിക്കും ഇത്തരക്കാരുടെ പരലോകം എന്നുള്ളതാണ്. എന്താണ് ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ സൂക്ഷിക്കേണ്ടതും ഗൗരവത്തിൽ കണക്കാക്കേണ്ടതുമായ ഭാഗം? വ്യഭിചാരം മഹാപാതക, വ്യഭിചാരത്തിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന, ഉന്തിയാക്കുന്ന കുറേ വിപത്തുക്കളും വിനകളുമുണ്ട്. അത് ദൃശ്യമായി ശ്രവ്യമായി ആളുകൾക്കിടയിൽ സജീവമാണ്. വീടുകൾ ആ വിഷയത്തിൽ സജീവമാണ്. നൃത്തനൃത്യങ്ങൾ, നടനങ്ങൾ, മോഹനമായ അഭിനയങ്ങൾ, അതേപോലെ മനുഷ്യരെ അവരുടെ വികാരത്തെ ഇക്കിളിപ്പെടുത്തും വിധമുള്ളതായ ശ്രവണ സുന്ദരമായ ഗാനാലാപനങ്ങൾ, നാട്യങ്ങൾ, അതേപോലെ നീലയും മഞ്ഞയും ഉടുത്ത് നഗ്നതാ പ്രദർശനത്തിൻ്റെ മാ വാരികകളും മഞ്ഞ സാഹിത്യങ്ങളും, ഇതെല്ലാം ഇന്ന് സജീവമാണ്. ഈ സൈബർ യുഗത്തിൽ കമ്പ്യൂട്ടറുകൾക്ക് മുമ്പിൽ, നെറ്റിന് മുമ്പിൽ, ആധുനികമായ വിവിധ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പലരെയും രസിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതും, രതിക്കുവാൻ രമിക്കുവാൻ സുഖിക്കുവാൻ ആളുകളെ ക്ഷണിക്കുന്നത്, മാടി വിളിക്കുന്നത് ഇത്തരം മാധ്യമങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തഖറബു സിന, വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യഭിചാരത്തിലേക്ക് അടുക്കാതിരിക്കുവാൻ ഇത്തരം മാധ്യമങ്ങളെ നല്ലവണ്ണം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇരുതല മൂർച്ചയുള്ള ഈ ആയുധം അത് മനുഷ്യന്മാരുടെ കയ്യിൽ അധീനപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ആയുധം അതെങ്ങനെ ഉപയോഗിക്കണം എന്ന സൂക്ഷ്മമായ നിലപാട് മനുഷ്യന്മാർക്കില്ലാതായാൽ ഇത്തരം ദുരന്തങ്ങളിൽ മനുഷ്യന്മാർ കൂപ്പുകുത്തുന്ന അവസ്ഥ അവർക്ക് പെട്ടെന്നായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഗൃഹനാഥന്മാർ, രക്ഷിതാക്കൾ, മാതാപിതാക്കൾ തങ്ങളുടെ കീഴ്ഘടകങ്ങളുടെ വിഷയത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഥേഷ്ടം വേദികൾ അവർക്ക് തുറന്നിടുകയും ഇത്തരം മാധ്യമങ്ങളെ ഉപയോഗിക്കുവാൻ യാതൊരു നിബന്ധനകളുമില്ലാതെ അതിർവരമ്പുകളുമില്ലാതെ രംഗം അവർക്ക് നേരെ അഴിച്ചിട്ടാൽ ഫലം വളരെ മോശമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ രക്ഷാധികാരികളാക്കി, നമ്മളെ രക്ഷാധികാരികളാക്കി നമ്മളുടെ കീഴിൽ കുറെ കീഴ്ഘടകങ്ങളെ അള്ളാഹു നിശ്ചയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങളെല്ലാവരും പ്രജാധിപന്മാരാണ്, നിങ്ങളുടെ കീഴ്ഘടകങ്ങളെക്കുറിച്ച് പ്രജകളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും എന്നാണ്. അപ്പോൾ നമ്മളുടെ വീടുകളിൽ അശ്ലീലങ്ങൾക്ക് നമ്മൾ അരുനിന്നാൽ, നീചവൃത്തികൾക്ക് നമ്മൾ കൂട്ടുനിന്നാൽ അശ്ലീലങ്ങളും നീചവൃത്തികളും കാണുവാൻ, കേൾക്കുവാൻ, വായിക്കുവാൻ അതിനുള്ള വസീലകളെ, മാർഗങ്ങളെ നമ്മൾ തരപ്പെടുത്തിയാൽ പരലോക കോടതിയിൽ നമ്മുടെ അവസ്ഥ പതിതാപകരമായിരിക്കും. അദ്ദേയൂസ് എന്നൊരു മഹാഭാവിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പുകാരൻ എന്നാണ് അർത്ഥം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ല. സ്വന്തം വീട്ടുകാരെ കൂട്ടിക്കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ല. സ്വന്തം വീട്ടിൽ നീചവൃത്തി കരു നിൽക്കുന്ന ഗ്രഹനാഥനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വർഗം ഹറാമാണ് എന്ന് പറഞ്ഞ മൂന്ന് കൂട്ടരിൽ ഒരാളാണ് ദയ്യൂസ്. സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, മൂന്ന് പേർക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അതിലൊരാൾ അദ്ദയ്യൂസ് ഉല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബ്സ്, നീചവൃത്തി കുടുംബത്തിൽ അംഗീകരിക്കുന്ന, സമ്മതിക്കുന്ന ഗ്രഹനാഥൻ എന്നുള്ളതാണ്. വീടുകളിൽ കേബിൾ വലിച്ചിട്ട്, വീടുകളിൽ ചാനലുകൾ തുറന്നിട്ട്, വീടുകളിൽ കണക്ഷൻ ലഭ്യമാക്കി, വീടുകളിൽ സിഡികളും അതേപോലെ തന്നെ മറ്റു മാർഗങ്ങളും സുലഭമാക്കി വീട്ടുകാരെ യഥേഷ്ടം അതിൽ മേയുവാൻ വിട്ടിട്ടുള്ള രക്ഷിതാക്കൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്, ഞാൻ എവിടെയാണ്, ഞാൻ ആരാണ് എന്നുള്ളത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ലാ തുത്ബിഇ നബ്റത നബ്റ ഫഇന്ന ഊലാ ലക് വൽ ഉഖ്ര അലൈക്. അലിയാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത്. ആരാ അലി? ഖതീബ് ഉണർത്തിയതുപോലെ കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ച വ്യക്തി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിൽ ഒരു മഹാൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പോരിഷ പറഞ്ഞ അലി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിലാണ് അലി വളർന്നിട്ടുള്ളത്. അബൂ താലിബിന്റെ മക്കളിൽ പലരെയും വാപ്പ വളർത്തിയപ്പോൾ അലി വളർന്നത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിലും തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യത്വത്തിലാണ്. അങ്ങനെയുള്ള അലി ഇബ്നു അബി താലിബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത്, ലാ തുത്ബിഇ നബ്റത നബ്റ, ഒരു സ്ത്രീയുടെ നേരെ ദൃഷ്ടിയെറിയുമ്പോൾ ഒന്നിന് പിറകെ മറ്റൊന്നായി എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കരുത് എന്നാണ്. ഒരു നോട്ടം നിനക്കുള്ളതാണ്, നോക്കിപ്പോകും, പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പാടില്ല എന്ന് തിരുനബി പറഞ്ഞതിന് ശേഷം, അൽ ഊലാ ലക്, ഒരു നോട്ടം നിനക്ക് അനുകൂലമാണ് എങ്കിൽ, വൽ ഉഖ്ര അലൈക്, മറ്റൊരു നോട്ടം നിനക്കെതിരില്ലാണ് എന്ന് പറഞ്ഞാൽ, മറ്റൊരു നോട്ടം അത് മനുഷ്യനെ വികാരത്തിലേക്ക് നയിക്കുന്ന, ലക്ഷ്യം തെറ്റിക്കുന്ന നോട്ടായിട്ട് പരിണമിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ വസീയത്ത് ചെയ്യുകയാണ്. അതൊരു നോട്ടത്തിന്റെ വിഷയത്തിൽ. അപ്പോൾ രസിക്കുന്ന, വികാര തീവ്രവും വികാര വിജൃംഭിതവുമാക്കുന്ന നോട്ടങ്ങൾ, വായനകൾ, കാഴ്ചകൾ, ഇതൊക്കെ അതിൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീൻ യഗുദ്ദു മിൻ അബ്സാരിഹിം. അതേപോലെ സ്ത്രീകളോട് പറഞ്ഞു, കുല്ലിൽ മുഅ്മിനാത്തി യഗുദ്ദുന മിൻ അബ്സാരിഹിം. ആണുങ്ങളോട് പറയണം ദൃഷ്ടി താഴ്ത്താൻ, പെണ്ണുങ്ങളോടും പറയണം, വിശ്വാസിനികളോടും വിശ്വാസികളോടും അവരുടെ ദൃഷ്ടി താഴ്ത്താൻ പറയണം. മുഫസ്സിരീങ്ങൾ പറയാണ്, വ്യഭിചാരത്തിലെ വിഷയത്തിൽ ചികിത്സയാണ് ഈ ആയത്ത് എന്നാണ്. വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ ചികിത്സയാണ് ആയത്ത്. അന്യരെ കാണുമ്പോൾ ദൃഷ്ടി താഴ്ത്താൻ ആണുങ്ങൾ, അന്യ സ്ത്രീകളെ കാണുമ്പോൾ, അന്യ പുരുഷന്മാരെ കാണുമ്പോൾ പെണ്ണുങ്ങളും ദൃഷ്ടി താഴ്ത്താൻ. എന്തിന്? ആ നോട്ടം ഒരു മോഹത്തെ പൂവണിയിക്കാതിരിക്കാൻ. ആ മോഹം പിന്നെ ഒരു തെറ്റിനെ മാടി വിളിക്കുന്ന, ഒരു തെറ്റ് പ്രവർത്തിക്കുവാൻ പ്രേരകമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ദൃഷ്ടി തന്നെ താഴ്ത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കാരണം ദൃഷ്ടി തെറ്റിയാൽ മനുഷ്യന്മാരുടെ റൂട്ട് തെറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാലാണ് സൂക്ഷ്മമായിട്ടുള്ള ഇത്ര നിയമവശങ്ങളെ നമുക്ക് അവതരിപ്പിക്കുകയും അത് പാലിക്കുവാൻ നമ്മളോട് ഉണർത്തുകയും ചെയ്തിട്ടുള്ളത്. ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹമായ ഇസ്രായേലിയർ ഖതീബ് ഉണർത്തിയതല്ല, പക്ഷേ ചരിത്രത്തിൽ വായിച്ച ഒരു റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉണർത്താണ്. തഫ്സീർ ഇബ്നു കസീറിൽ, അല്ലെങ്കിൽ താരിഖ് ഇബ്നു കസീറിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറുകര പറ്റി സൈനായിൽ താവളമടിച്ച നാളുകളിൽ ഇസ്രായേലിയർ വലിയൊരു ജനാവലിയാണ്, വലിയ സമൂഹമാണ്. ആ സമൂഹങ്ങളിൽ ഒരു ദിവസം 70,000 ആളുകൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ്, നാശത്തിന് വിധേയരായി എന്നാണ്. എന്താ കാരണം? അഭിസാരികകൾ, വ്യഭിചാരിണികൾ ആ താവളത്തിലേക്ക് അടിച്ചു കയറി ആ സ്ത്രീകളാൽ ഇസ്രായേലിയർ പരീക്ഷിക്കപ്പെട്ടു. അവർ അധാർമികതയിൽ ആറാടി വ്യഭിചാരത്തിൽ ആളായി. അങ്ങനെയാണ് അവർ നശിപ്പിക്കപ്പെടുകയുണ്ടായി എന്നാണ്. അള്ളാഹുവിന്റെ കോപം അവരിൽ വന്നിറങ്ങി. അങ്ങനെ 70,000 ആളുകൾ ഒരു ദിവസം നശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഗൗരവതരമായ വാർത്തയാണ്. അതുകൊണ്ടാണത് ചരിത്രത്തിൽ അപ്രകാരം ഉദ്ധരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായ ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. നമ്മളുടെ കീഴ്ഘടകങ്ങൾ അവരെങ്ങനെ വളരുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, എന്തിന് സാക്ഷിയാകുന്നു, അവരുടെ കയ്യിലിരിപ്പ് എന്തെല്ലാമാണ്, അവരുടെ വേഷവിധാനം എന്താണ്, അവരുടെ ഇറങ്ങിപ്പോക്ക്, അവരുടെ കയറി വരൽ, അവർ ആരുമായി സല്ലപിക്കുന്നു, ആരോട് കൂട്ടുകൂടുന്നു, അവരുടെ രാവെന്ത്, അവരുടെ പകലെന്ത്, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ മക്കളെയൊക്കെ ചികഞ്ഞ് പൊളിച്ച് മാന്തി നോക്കുക എന്നുള്ളതല്ല. പല രക്ഷിതാക്കളും മക്കളെ നിരീക്ഷിക്കുന്ന വിഷയത്തിൽ പരാജിതരാണ്. അറബികൾ പറയാറുണ്ട്, അർറഈസ് ലൈസ ബിഗബി വലാകിന്നഹു യതഗാബ. ഒരു നേതാവ് ഒരിക്കലും ഗബിയല്ല, വിഡ്ഢിയല്ല, പക്ഷേ നേതാവ് വിഡ്ഢിത്തം അഭിനയിക്കും. അപ്പം വിഡ്ഢിത്തം അഭിനയിക്കുന്നവൻ നേതാവാണ്, വിഡ്ഢി ഒരിക്കലും നേതാവല്ല. എന്ന് പറഞ്ഞാൽ കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ച് വിഷയങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന, തെറ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന രക്ഷിതാക്കളും നേതാക്കളുമാണ് ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് അവരുടെ ശ്രമഫലങ്ങൾ ഫലിക്കുകയും ട്രീറ്റ് ചെയ്യേണ്ടവരെ ട്രീറ്റ് ചെയ്യുവാൻ, ചികിത്സിക്കേണ്ടവരെ ചികിത്സിക്കുവാൻ യഥാവിധം അവർക്ക് സാധിക്കുകയും ചെയ്യുക. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും മേറ്റി നൽകുമാറാവട്ടെ. നമ്മളുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു നമുക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമ വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعدائك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين.